Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പുതിയ നിയമ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറ MCBS പങ്കുവച്ച സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:1-32 വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈശോ പറയുന്ന 3 കഥകള്, ഉപമകൾ. ഇതിൻ്റെ പ്രത്യേകത, ഈ 3 കഥകളുടെയും വിഷയം, അതിൻ്റെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആഹ്ലാദത്തിലാണ് എന്ന് പറഞ്ഞാൽ, ഈശോ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ജീവിതം ആഹ്ലാദകരമാക്കാം, സന്തോഷകരമാക്കാം, ജീവിതത്തിൽ സന്തോഷിക്കാൻ ആഹ്ലാദിക്കാൻ എന്ത് ചെയ്യണം, അതിനുള്ള സൂത്രം, അതിനുള്ള കുറുക്കുവഴിയാണ് ഈശോ ഈ 3 കഥകളിലൂടെയും പറഞ്ഞു വയ്ക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 കഥകളുടെയും പശ്ചാത്തലമായിട്ട് നിൽക്കുന്ന അന്നത്തെ സാമൂഹിക അന്തരീക്ഷവും ഈ ആഹ്ലാദിക്കാനുള്ള വഴിയാണ്. കാരണം ഫരീസേയരും നിയമജ്ഞരും പിറുപിറുക്കുന്നു, അതൃപ്തരാകുന്നു. കാരണമെന്താ? അവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും കൂടെ അവരടുത്ത് വരിക, അവർ ഈശോയുടെ അടുത്ത് വരുന്നു, അവരാഹ്ലാദിക്കുന്നു. അത്തരം ഒരു ആഹ്ലാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ പറയുകയാ, ആഹ്ലാദിക്കുന്ന 3 സംഭവങ്ങൾ. ഒന്നാമത്തേത് നഷ്ടപ്പെട്ട ആടിൻ്റെ കഥയാണ്. ആ നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുമ്പോൾ ആട്ടിടയൻ പറയുന്നത്, അവൻ സന്തോഷിച്ചതിനെ തോളിലേറ്റുന്നു, ആഹ്ലാദിക്കുക. ഇതുതന്നെയാണ് നാണയം നഷ്ടപ്പെട്ട സ്ത്രീയുടെ അവസ്ഥ. കണ്ടുകിട്ടുമ്പോൾ അവൾ സന്തോഷിക്കുന്നു, അയൽക്കാരെയൊക്കെ വിളിച്ച് കൂടെ സന്തോഷിക്കാൻ പറയുന്നു. ഇതൊന്നുകൂടെ വിശദമായിട്ടും വിശാലമായിട്ടും പറയുന്നത് ആ ധൂർത്തപുത്രൻ്റെ കഥ. അവൻ തിരിച്ചു വരുമ്പോഴോ പിതാവ് നമുക്ക് ആഹ്ലാദിക്കാം, ആഹ്ലാദിക്കാൻ തുടങ്ങുകയാണ്, ആഘോഷവും ആഹ്ലാദവും തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിതം ആഹ്ലാദകരമാക്കാം, സന്തോഷകരമാക്കാം, ഇതാണ് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിക്കേണ്ടത്, ഈ 3 കഥയിലും മനുഷ്യ വ്യക്തിയായിട്ട് വരുന്നത്, കഥാപാത്രമായിട്ട് വരുന്നത് ധൂർത്തപുത്രൻ്റെ കഥയിലാണ്. ആ ധൂർത്തപുത്രൻ്റെ കഥയിലെ ധൂർത്തപുത്രൻ്റെ അവസ്ഥ, അവൻ ഇതിൽ പരം ആഹ്ലാദം ഉണ്ടാകുമോ? കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചു വരുമ്പോൾ കിട്ടുന്നതെന്താ? അർഹതപ്പെട്ടതല്ലാത്തതെല്ലാം. അവൻ അർഹതയില്ല, ഒരു വേലക്കാരനായിട്ട് കരുതണമെന്നാണ് പറയുന്നത്. എന്നിട്ടോ അവൻ പ്രതീക്ഷിച്ചതിലും അവൻ ആവശ്യപ്പെട്ടതിലും അവകാശപ്പെട്ടതിലും അധികമായിട്ട് കിട്ടുമ്പോഴുള്ള അവൻ്റെ ആഹ്ലാദം, ആഹ്ലാദത്തിൻ്റെ കാര്യമിതാ. ഏത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ അർഹിക്കുന്നതിലും കൂടുതൽ കിട്ടുന്നല്ലോ, കിട്ടുന്നല്ലോ എന്നുള്ള ഹൃദയത്തിൻ്റെ വലിയ തൃപ്തി. അങ്ങനെയാണെങ്കിൽ ആഹ്ലാദിക്കണം. എന്തു ചെയ്യണം? നിന്റെ ജീവിതത്തിൽ നീ അർഹിക്കാതെ നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ജീവിതം ആഹ്ലാദകരമാക്കും. ഫ്രാൻസിസ് പാപ്പ അവസാനമായിട്ടിറങ്ങിയ പുസ്തകമുണ്ട്, ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി, ദൈവത്തിൻ്റെ പേര് കരുണ എന്നാണ്. അതിൽ പറയുന്നൊരു സംഭവമുണ്ട്. പാപ്പ ഒരിക്കൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി നിൽക്കുകയായിരുന്നു. അവിടെ പ്രാർത്ഥനയ്ക്കും കുമ്പസാരത്തിൽ പോയാനുമായിട്ട് ചെന്നതാണ്. അപ്പോൾ അവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരി സ്ത്രീയെ കണ്ടു. അവൾ പിതാവിനോട് സംസാരിച്ചു, സംസാരിച്ചിട്ട് തൻ്റെ കാര്യം പറഞ്ഞു. മാതാവിനോട് നന്ദി പറയാൻ വന്നതാ. അതിനു മുമ്പും പല പ്രാവശ്യം അദ്ദേഹം അവളെ കണ്ടിട്ടുണ്ട്. അവിടെ വെച്ച് നന്ദി പറയാൻ വന്നതാ. അപ്പോൾ ചോദിച്ചു, എന്തിനാ നന്ദി? അവൾ പറഞ്ഞു, ജീവിതം കുറേയൊക്കെ പിതാവിനറിയായിരുന്നു. പറഞ്ഞു, അവൾ 3 മക്കളുടെ അമ്മയാണ്. മക്കളെ പുലർത്താൻ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. മക്കളെ പുലർത്താൻ മറ്റു മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട്, മറ്റു ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് വേശ്യാവൃത്തിക്ക് പോകുമായിരുന്നു. പക്ഷെ അവൾ എന്നും വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു ജോലി, നല്ല ജോലി, ഇതിൽ നിന്നും ഒരു വിടുതൽ. ഇത്തവണ വന്ന ഒരു കസ്റ്റമറ് അവളോട് കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ അയാളുടെ കൂടെ പോയി, ജോലിയുമായി അയാളുടെ കൂടെയാണ്. അതിന് നന്ദി പറയാൻ വന്നതാണ് മാതാവിൻ്റെ അടുത്ത്. പാപ്പ 2 കാര്യം ചോദിച്ചു. ഒന്ന്, ആ വന്ന ആളുടെ പ്രായം. അത് ചോദിച്ചതിന് കാരണം പാപ്പ തന്നെ പറഞ്ഞു, അവളെ അയാൾ ഉപയോഗിക്കുകയാണോ എന്ന ഒരു സംശയം ഉണ്ടായിരുന്നത് മാറ്റാൻ വേണ്ടി. രണ്ടാമത് ചോദിച്ചു, കല്യാണം കഴിക്കുന്ന കാര്യം നീ പറഞ്ഞോ? അവൾ പറഞ്ഞു, ആദ്യമേ അത് പറഞ്ഞ് അദ്ദേഹത്തെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയാതിരിക്കുക. പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കിട്ടുമ്പോഴാണ് ഹൃദയത്തിൽ ആഹ്ലാദം ഉണ്ടാകുന്നത്. നമുക്ക് അർഹതപ്പെട്ടതിലും കൂടുതൽ കിട്ടുമ്പോഴാണ് ജീവിതത്തിൽ തൃപ്തി ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ധൂർത്തപുത്രന് സംഭവിച്ചത്. അർഹിക്കുന്നതിലും കൂടുതൽ കിട്ടി, പ്രതീക്ഷിച്ചതിലും കൂടുതൽ കിട്ടി. അത് കിട്ടിയപ്പോഴുള്ള ആഹ്ലാദം, മറ്റ് ഒരു ആഹ്ലാദമുണ്ട്. അതാണ് ഈ മൂന്ന് കഥകളിലും നിറഞ്ഞു നിൽക്കുന്ന ആഹ്ലാദം. കാണാതെ പോയ ആടിനെ തിരിച്ചു കിട്ടുമ്പോൾ ഇടയൻ ആഹ്ലാദിച്ച് തോളിലേറ്റുന്നു, എന്നിട്ട് കൂട്ടുകാരോട് കൂടെ ആഹ്ലാദിക്കാൻ പറയുന്നു. ഇതുതന്നെ നാണയം നഷ്ടപ്പെട്ട സ്ത്രീയും കണ്ടു കിട്ടുമ്പോൾ ആഹ്ലാദിക്കുകയാണ്. ഇതുതന്നെയാണ് ധൂർത്തപുത്രൻ്റെ അപ്പനും സംഭവിക്കുന്നത്. മകനെ കിട്ടുമ്പോൾ ആഹ്ലാദിക്കുക. എന്താണ് ആഹ്ലാദത്തിൻ്റെ പ്രത്യേകത? ആ മകനു വേണ്ടിയിട്ട് എല്ലാം കൊടുക്കുകയാണ്. മെഴുത്ത കാളയെ കൊല്ലുന്നു, വലിയ സദ്യ നടത്തുന്നു. ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് ഉദാരമായിട്ട് കൊടുക്കുമ്പോൾ, ഇവൻ അർഹതപ്പെട്ടവനല്ല, കാരണം അവൻ്റെ വീതമെല്ലാം വാങ്ങിച്ചു പോയതാ. അർഹതപ്പെട്ടവനല്ലെങ്കിൽ പോലും കൂടുതൽ ഉദാരതയോടെ, ഹൃദയവിശാലതയോടെ കൊടുക്കുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയത്തിൽ നിറയുന്നൊരു ആഹ്ലാദമുണ്ട്. ജീവിതം ആഹ്ലാദകരമാകണമെങ്കിൽ ഉദാരമായി കൊടുക്കുക, അതാ ഈശോ പറഞ്ഞു തരുന്നത്. ഉദാരമായി കൊടുക്കുക. രണ്ടാമത്തെ കാര്യം അതാ, നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന, നമ്മുടെ കൂടെയായിരിക്കുന്നയാൾക്ക് അയാൾ അർഹിക്കുന്നതിലും കൂടുതൽ കൊടുത്ത് കൊടുക്കുന്നയാൾക്ക് സന്തോഷമുണ്ടാവും, ആഹ്ലാദമുണ്ടാകും. ഇതാണ് ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്. കൊടുക്കുക, കൊടുക്കുക, കൂടുതലായിട്ട് കൊടുക്കുക. കൊടുക്കുമ്പോൾ കൊടുക്കുന്നയാൾക്ക് സന്തോഷം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം മദർ തെരേസയുടെ ജീവിതമാണ്. എന്തേ ആ ജീവിതം ഇത്രയധികം സന്തോഷകരമായി? മുമ്പിൽ വന്നു നിന്ന ദരിദ്രനും കുഷ്ഠരോഗിയും ചെറിയവനും മരിക്കാൻ പോകുന്നവനും കൊടുത്തു. അവരൊക്കെ അർഹിക്കുന്നതിലും കൂടുതൽ കൊടുത്തപ്പോൾ അമ്മയുടെ ജീവിതം തൃപ്തികരമാകുകയാണ്, ആഹ്ലാദകരമാകുകയാണ്. അങ്ങനെയാണ് മദർ ആഹ്ലാദത്തിൻ്റെ നിറവിൽ വിശുദ്ധയായിത്തീർന്നത്. ഈ ആഹ്ലാദത്തിന് ഒരു മറുവശമുണ്ട്. അതും ഈ മൂന്ന് ഉപമകളുടെ പശ്ചാത്തലത്തിൽ തെളിയുന്നുണ്ട്. കാരണം ഉപമകളുടെ പശ്ചാത്തലമായിട്ട് സുവിശേഷകൻ തന്നെ പറയുന്നത്, ഫരിസയരും നിയമജ്ഞരും പിറുപിറുത്തു. കാരണം എന്താ? ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഈശോ പാപികളുടെ കൂടെ പന്തിഭോജനം നടത്തുന്നതിൽ അതൃപ്തർ, പിറുപിറുക്കുന്നവർ, സന്തോഷമില്ല അവർക്ക്. കാരണം എന്താ? അവരുടെ ശ്രദ്ധ മുഴുവൻ മറ്റുള്ളവന് കിട്ടുന്ന വലിയ ഭാഗ്യത്തിലാണ്. ഇതുതന്നെയാ മൂത്ത മകൻ്റെ അവസ്ഥ. അവൻ വീട്ടിൽ സദ്യ നടക്കുന്നത് കാണുമ്പോൾ അകത്ത് കയറാതെ പരിഭവിച്ചു നിൽക്കുകയാ. അവന് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ധൂർത്തപുത്രനായ തൻ്റെ സഹോദരന് കിട്ടിയ വലിയ ഭാഗ്യത്തിലേക്ക് ശ്രദ്ധിച്ചു നിൽക്കുകയാ. ജീവിതത്തിൻ്റെ തൃപ്തി നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ഇതുതന്നെയാണ്. ഏത്? നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കണ്ണ് മറ്റുള്ളവന് കിട്ടുന്ന സൗഭാഗ്യത്തിലാകുമ്പോൾ നമ്മുടെ ജീവിതം തൃപ്തിയില്ലാത്തതാകും. നിന്റെ ശ്രദ്ധ മറ്റുള്ളവർക്ക് കിട്ടുന്ന വലിയ സൗഭാഗ്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് നിന്റെ ജീവിതം തൃപ്തി കുറഞ്ഞു വരും. മറിച്ച് നിന്റെ ജീവിതം തൃപ്തികരമാകണമെങ്കിൽ തമ്പുരാൻ നിനക്കനുദിനം തന്നുകൊണ്ടിരിക്കുന്ന, നിനക്ക് അർഹതയില്ലാഞ്ഞിട്ടും തന്നുകൊണ്ടിരിക്കുന്ന വലിയ നന്മകളുണ്ട്. അതിലേക്ക് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുമ്പോഴോ സന്തോഷം, തൃപ്തി, നന്ദി. ദൈവത്തോട് നന്ദിയുള്ള ഒരു ജീവിതമായി മാറും. ജീവിതം ആഹ്ലാദകരമാകും, ആനന്ദകരമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ഇന്ന് എന്നോട് പറഞ്ഞു തരുന്ന ഈ വലിയ രഹസ്യം തിരിച്ചറിയാനുള്ള കൃപ തരണമേ. ഞാൻ ജീവിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ശ്രദ്ധ, നീ എനിക്ക് അനുദിനം തന്നുകൊണ്ടിരിക്കുന്ന വലിയ നന്മകൾ, പലതും സ്വീകരിക്കാൻ ഞാൻ അർഹതയില്ലാത്തവനാണ്, എന്നിട്ടും നീ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് ശ്രദ്ധിക്കാനും അതിന് നന്ദിയോടെ ജീവിക്കാനുമുള്ള കൃപ തരിക. അപ്പോൾ എൻ്റെ ജീവിതം ആഹ്ലാദകരമാകും. അതോടൊപ്പം നീ പറയുന്നു, എൻ്റെ മുമ്പിൽ ഇടത്തും വലത്തും വന്നു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാകാം, എൻ്റെ സഹോദരങ്ങളാകാം, അപരിചിതരാകാം, അവർക്ക് അവർ അർഹിക്കുന്നതിലും കൂടുതൽ കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ തൃപ്തി വിടരും. ഇതും നീ എന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഈശോയെ, കൊടുക്കാൻ, ഉദാരമായിട്ട് കൊടുക്കാൻ, അവരൊക്കെ അർഹിക്കുന്നതിലും കൂടുതൽ കൊടുക്കാനുള്ള കൃപ തരിക. അതിലൂടെ അവർക്കല്ല സന്തോഷം, അതിലുപരി എനിക്ക് സന്തോഷമുണ്ടാകുന്നു എന്ന തിരിച്ചറിവിലേക്കും നീ എന്നെ കൈപിടിച്ച് നടത്തണമേ. നാഥ, ഒരു കാര്യം കൂടെ, മറ്റുള്ളവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ ശ്രദ്ധിച്ച് എൻ്റെ ജീവിതം തൃപ്തിയില്ലാത്തത് ആക്കാൻ ഒരിക്കലും എന്നെ ഇടയാക്കരുതേ. നാഥ, നീ കൂടെ ഉണ്ടാവുക, നീയാണ് ഏറ്റവും വലിയ സമ്മാനം. ആ സമ്മാനം അനുഭവിച്ച് സന്തോഷത്തോടെ തൃപ്തിയോടെ ജീവിതം പൂർത്തിയാക്കാനുള്ള കൃപ തരിക. ആമേൻ.
ഗാനം ആലപിച്ചത് കെ എസ് ചിത്രയും സംഘവുമാണ്. രചന ഫാദർ തദേവുസ് അരവിന്ദത്. സംഗീതം എസ് പി വെങ്കിടേഷ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഡോക്ടർ ജേക്കബ് നാലുപറ MCBS പങ്കുവച്ച ആണ്ടുവട്ടം 23-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.